കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.
തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്. ശബ്ദസഹായം സ്മിത ജോൺസൺ.
കഥയും കഥാകൃത്തും എന്ന ഈ പരിപാടിയിൽ ഇന്ന് നാരായണൻ പേരാമ്പ്രയുടെ ജലശയനം എന്ന ചെറുകഥയാണ് പരിചയപ്പെടുത്തുന്നത്. കഥാരചനയുടെ കർമ്മവീഥികളിൽ സ്വന്തം വിരൽപ്പാടുകളും കൈമുദ്രകളും പ്രകടിപ്പിക്കാൻ പ്രാപ്തിയുള്ള എഴുത്തുകാരനാണ് നാരായണൻ പേരാമ്പ്ര. അദ്ദേഹത്തിൻ്റെ ജലശയനം എന്ന ചെറുകഥയാണ് ഇന്ന് ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നത്. കഥ ഇങ്ങനെ ആരംഭിക്കുന്നു.
മെച്ചമേറിയ കാര്യങ്ങൾ ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും കഴിയുക എന്നതാണ് ജീവിതത്തിന്റെ മുഖ്യമായ അളവുകൾ എന്ന് കുട്ടപ്പൻ നായർ ദൃഢമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാവാം മറ്റാരും ചെയ്യുവാൻ മടിക്കുന്ന ആ ഉദ്യമത്തെ അയാൾ സ്വീകരിച്ചത്. ജലശയനമെന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യതിരിക്തതയുടെ വഴിയായിരുന്നു. ജനിമൃതികൾ നിറഞ്ഞ ആവർത്തനമായ ഈ ജീവിതത്തിൽ എന്തെങ്കിലും മാറി ചെയ്യുന്നതായിരുന്നു കുട്ടപ്പൻ നായർ.
വയസ്സ് 70 യുവത്വത്തിന്റെ പ്രസരിപ്പും തീഷ്ണതയും അയാളിലുണ്ടായിരുന്നു. ഇനിയും ഒരു വസന്തകാലം ബാക്കിയുണ്ടെന്നും ഒരംഗത്തിന് ബാല്യമുണ്ടെന്നുമുള്ള പ്രതീക്ഷയായിരുന്നു അയാൾക്ക്.
പെരുവണ്ണാമുഴയിലെ ഡാം സൈറ്റിലെ ജലാശയത്തിന്റെ കുളിർമയിൽ ഒരു പൊങ്ങുതടി പോലെ യാതൊരു അനക്കവുമില്ലാതെ മണിക്കൂറുകളോളം പൊങ്ങിക്കിടക്കുക, അഗാധമായ ജലാശയത്തിൽ ഏകാഗിയായി പ്രജ്ഞയുടെ ഊർജത്തെ എവിടെ നിന്നോ ആവാഹിച്ച് വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ചായ കുടിക്കുക, പത്രം വായിക്കുക, ലഘുഭക്ഷണം കഴിക്കുക, അങ്ങനെ പലതും. ഇത്തരത്തിൽ ഞങ്ങളുടെ നാടിന്റെ ഒരു മിത്തുപോലെയായി തീർന്നു കുട്ടപ്പൻ നായർ. കൽപ്പാന്ത ജലത്തിൽ വിശ്രമം കൊള്ളുന്ന ഈ അഭിനവ കൃഷ്ണൻ ഞങ്ങൾക്കൊരു കൗതുകമായിരുന്നു.
കുട്ടപ്പൻ നായർ വിവാഹിതനായെങ്കിലും അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അയാളുടെ മുൻഗണനകളിൽ ഭാര്യയ്ക്കും കുടുംബത്തിനുമൊക്കെയായിരുന്നു പ്രാധാന്യം. മറ്റെല്ലാം പിന്നീട് എന്ന നിലയിൽ മാത്രമേ അയാൾ പരിഗണിച്ചിരുന്നുള്ളൂ.
പിന്നെ ജലശയനത്തിന്റെ പുതിയ മാർഗങ്ങളിലേക്ക് അയാൾ എപ്പോഴാണ് പ്രവേശിച്ചത്? തികച്ചും യാദൃശ്ചികമാണെന്ന് തന്നെ പറയാം. ജലാശയത്തിലെ സുഖാനുഭവത്തിന്റെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അയാൾ ലോകത്തിന്റെ ബോധതലങ്ങളെ വിസ്മരിച്ചു. ജലാശയത്തിന്റെ ഗാഢാലിംഗനത്തിൽ വിസ്മൃതനായ അദ്ദേഹം പിന്നീട് പ്രാധാന്യം കൊടുത്തത് ജലശയനത്തിന് തന്നെയായിരുന്നു. ഭാര്യ രണ്ടാം നിരയിലേക്ക് തള്ളപ്പെട്ടു.
ഒരിക്കൽ ജലശയനം നടത്തി കാണികളെ മത്തുപിടിപ്പിച്ച് കോരിത്തെരിച്ച് കരക്കിരുന്ന് വെയിൽ കൊള്ളുന്ന കുട്ടപ്പൻ നായരുടെ അടുത്തേക്ക് ഞാൻ കടന്നു ചെന്നു. അപ്പോൾ അയാൾ എന്തോ ആലോചിക്കുകയായിരുന്നു. മൂടിയ ജലാശയത്തിന്റെ ഒഴുകുന്ന കണ്ണാടിയിലേക്കായിരുന്നു അയാൾ മിഴിനട്ടത്. ജ്ഞാനം നിറഞ്ഞ പ്രസരിപ്പ് നിറഞ്ഞ ചിരിയോടെ അയാൾ എന്നെ എതിരേറ്റു. ഗാഢമായ അർത്ഥത്തോടെ ശങ്കിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു,
ഇന്ന് ജലശയനം?
കുട്ടപ്പൻ നായർ ഒരു ചിരിയോടുകൂടി പറഞ്ഞു, ഉവ്വ്, ഇന്ന് രാവിലെ മുതൽ യജ്ഞത്തിലായിരുന്നു. കുറേയേറെ ആളുകൾ കാണുവാൻ വന്നു.
അയാൾ കുറേ സമയം തന്റെ ഓർമ്മകളിലേക്ക് മടങ്ങി. സ്വല്പം കഴിഞ്ഞ് കുട്ടപ്പൻ നായർ തുടർന്നു,
ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ, മഴ വന്നാൽ കുഴയും.
തന്റെ ഗൂഢസിദ്ധികളെ കുറിച്ച് ഓർത്ത് അയാൾ അഭിമാനം കൊള്ളുന്നുണ്ടാവാം. അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി,
അല്ലേലും ഞാനിതൊക്കെ നേരിട്ടേ പറ്റൂ.
കുട്ടപ്പൻ നായരുടെ വാത്സല്യവും ദുഃഖവും നിറഞ്ഞ വാക്കുകൾ. വീണ്ടും മലകളാൽ ചുറ്റപ്പെട്ട ഡാം സൈറ്റിന്റെ ജലാശയത്തിലേക്ക് അയാൾ നോക്കിക്കൊണ്ടിരുന്നു. ജലതരംഗങ്ങൾക്ക് മുകളിൽ ഉദയസൂര്യന്റെ തിളക്കം, നിഗൂഢാർത്ഥങ്ങൾ വെളിവാക്കുന്ന കാറ്റിന്റെ ആരവം. ചിലപ്പോൾ എനിക്ക് തോന്നും അയാളുടെ മുഖപ്രസാദത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒളിഞ്ഞിരിക്കുന്നുവെന്ന്. എങ്കിലും ഇതിനകം തന്നെ കുട്ടപ്പൻ നായർ ഞങ്ങളുടെ ദേശത്ത് നല്ലൊരു പേര് സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു. അയാളെ അന്വേഷിച്ചുകൊണ്ട് പല സ്ഥലത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരുന്നത്, വാർത്തകളാൽ ശ്രദ്ധേയനാക്കപ്പെട്ടത്, അങ്ങനെ പലതും. അപ്പോൾ അയാളോട് സംസാരിക്കുന്നത് തന്നെ വളരെ അഭിമാനകരമായി തോന്നി.
ഒരിക്കൽ ആകാംക്ഷയുടെ മുൾമണിയിൽ നിന്നുകൊണ്ട് അയാളോട് ഞാൻ ചോദിച്ചു,
അങ്ങ് എങ്ങനെ ഈ ഒരു രീതി തെരഞ്ഞെടുത്തു? ഇത്രയും ശ്രമകരമായ
എന്റെ ചോദ്യത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം പടർന്നു കയറി. പിന്നെ അയാൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ അയാളുടെ മുഴുവൻ പേശികളും പങ്കുചേർന്നിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി.
എന്റെ കൈപിടിച്ച് അമർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു,
അല്ലെങ്കിലും ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നില്ല, ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നുവല്ലോ.
കുട്ടപ്പൻ നായരുടെ വാക്കുകൾ എന്നിൽ ആശ്ചര്യം ജനിപ്പിച്ചു. അയാളുടെ ചിന്തയിൽ പോലും പ്രവേശിക്കുവാൻ എനിക്ക് കഴിയില്ലെന്നും തോന്നി. എന്റെ ചോദ്യത്തിന്റെ പൊരുൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം അയാൾ ഇങ്ങനെ പ്രതിവചിച്ചു,
നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ചിലപ്പോൾ നമ്മളെ തുണയ്ക്കുവാനും തകർക്കുവാനുമുള്ള ശക്തിവിശേഷങ്ങൾ.
വീണ്ടും മൗനത്തിന്റെ കട്ടിയുള്ള പുതപ്പ് അയാളെ ആവരണം ചെയ്തതുപോലെ വാക്കിന്റെ ആന്തോളനം, ജലതരംഗങ്ങളുടെ സന്ദേഹങ്ങൾ ഒഴുകിപ്പോകുന്നതുപോലെ എനിക്കും തോന്നി. ആ കറുത്ത മൗനത്തിന്റെ മുറിവിൽ കുട്ടപ്പൻ നായർ വീണ്ടും പറഞ്ഞു, അത് അത്രയും അയാളുടെ ജീവിതത്തെ കുറിച്ച് തന്നെയായിരുന്നു.
എന്റെ വിവാഹം നടന്നത് 10-40 മുമ്പായിരുന്നു. തികച്ചും സാധാരണമായ വിവാഹം.
കുട്ടപ്പൻ നായരുടെ ശുദ്ധവും ഹൃജവുമായ സ്വരം, നിശബ്ദതയുടെ ഇടവേള.
അന്ന് എന്റെ കുടുംബം, വീട് എന്നിവയിലൊക്കെയായിരുന്നു എന്റെ ശ്രദ്ധ. ജീവിതത്തിന്റെ വസന്ത കാനനങ്ങളിലൂടെയുള്ള സഞ്ചാരം. പിന്നെ എപ്പോഴാണ് കൃത്യതയുടെ താളം തെറ്റിക്കൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക്. ജീവിതത്തിൻ്റെ വിരസത കൊണ്ടോ എന്തോ ഉദയാസ്തമയങ്ങൾ പോലെ വലിയ മാറ്റമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു ഉൾവിളി എവിടെ നിന്നോ മനസ്സിലേക്ക് കയറി വന്നു.
കുട്ടപ്പൻ നായർ വീണ്ടും ജലപ്പരപ്പിലേക്ക് നോക്കി. കോട്ടക്കൊത്തളങ്ങൾ പോലെയുള്ള കാവൽക്കാരായ കുന്നുകളെ തഴുകിയെത്തുന്ന കാറ്റിന്റെ ലാഘവം, അയാൾ വീണ്ടും എന്തെല്ലാമോ ഓർമ്മകളിലേക്ക് ആമഗ്നനായതുപോലെ തന്റെ നിശബ്ദതയ്ക്ക് വിരാമമിട്ട് കുട്ടപ്പൻ നായർ പിന്നീട് ചോദിച്ചു,
യോഗ എന്നൊക്കെ കേട്ടിട്ടില്ലേ?
ചിത്തനിരോധന വൃത്തിയോഗ എന്നല്ല ഉദ്ദേശിച്ചത്?
സന്നിഗ്ധമായ എന്റെ വാക്കുകളുടെ പര്യവസാനത്തിൽ അയാൾ വീണ്ടും പറഞ്ഞു, ഒരു ദിവസം ഈ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. എന്റെ മനസ്സ് ജലശയനത്തിന്റെ പുതുവഴികളിലേക്ക് മനസ്സ് വ്യാപരിച്ചത്.
കുന്നുകളെ തഴുകി വന്ന മലങ്കാറ്റിന്റെ ലാഘവത്വം അയാളെ മത്തുപിടിപ്പിച്ചു. പുഴപ്പരപ്പിലൂടെ ഒഴുകിയെത്തുന്ന കാറ്റിന്റെ മുഴക്കത്തിൽ ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ കുട്ടപ്പൻ നായർക്ക് തോന്നിയത്രേ.
കുട്ടപ്പ, നിനക്ക് ഈ ജലാശയത്തിൽ നിശ്ചലമായിരിക്കുവാൻ ആഗ്രഹമില്ലേ? ഇത് ജീവിതത്തിന്റെ പാരാവാത്മാവാണ്.
അപ്പോൾ അയാൾക്ക് പതഞ്ജലിയുടെ യോഗസൂത്രം ഓർമ്മ വന്നു. ആ ഓർമ്മകളിൽ എവിടെയോ കൽപ്പാന്ത ജലത്തിൽ മയങ്ങുന്ന ഉണ്ണിക്കണ്ണന്റെ ഓർമ്മകളും. കുട്ടപ്പൻ നായരുടെ സംഭാഷണത്തിന് ഇപ്പോൾ വിരാമമിട്ടത് ഞാനായിരുന്നു. കൗതുകത്തോടെ എന്റെ അന്വേഷണം, യോഗയും ജലശയനവും തമ്മിൽ എന്ത് ബന്ധം?
കുട്ടപ്പൻ നായർ അപ്പോൾ എന്തോ ഓർത്തുകൊണ്ടിരുന്നു. പിന്നെ എന്റെ അന്വേഷണത്തിന് മറുപടി എന്നോണം അയാൾ പറഞ്ഞു, ചിത്തവൃത്തി നിരോധനമാണ് യോഗ. ഒരർത്ഥത്തിൽ ഉദരത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, നിത്യശിശുവിനെ പോലെയാവുക. മുന്നിലെവിടെയോ മറഞ്ഞുകിടക്കുന്ന ഉൾവഴികളിലേക്ക് കണ്ണും നട്ടുകൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു, ജീവിതം സങ്കീർണമാകുമ്പോൾ ഏകാന്തത കൊതിക്കാത്തത് ആരാണ്? ചപലമായ ജീവിതത്തിന്റെ അപ്പുറത്തേക്കുള്ള യാത്രയാണത്. അതിന് പ്രാണായാമം ശീലിക്കണം, ശ്വാസഗതിയെ നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞാൽ
കെട്ടുപാടുകളുടെ നിലവിളികളിൽ നിന്നും സ്നേഹദുഃഖങ്ങളിൽ നിന്നും അകലാൻ കൊതിക്കുന്ന അയാൾ തന്റെ ഏകാന്തതയിലൂടെ ജലശയനത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. അയാളുടെ സംഭാഷണത്തിലെ അനുഭൂതിയിൽ അറിയാതെ ഞാനും പങ്കാളിയാവുകയായിരുന്നു.
കഠിനമായ ഒരു തണുപ്പുള്ള ശീതകാലത്തിന്റെ പ്രഭാതത്തിൽ ഞാനും കുട്ടപ്പൻ നായരെ അനുഗമിക്കുകയായിരുന്നു.
തണുപ്പല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ?
എന്റെ യജ്ഞത്തിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് ശ്രദ്ധയില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്ത് തണുപ്പ്?
കുട്ടപ്പൻ നായർക്ക് ശിഷ്യന്മാരായിട്ട് ആരെങ്കിലും?
ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ചോളൂ. യോഗ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തന്നെ വന്നു. അയാൾ വരാനൊരു കാരണമുണ്ടായിരുന്നു. ഒരിക്കൽ അയാളുടെ ക്ലാസ്സിൽ വെച്ച് പഠിതാക്കൾ ആവശ്യപ്പെട്ടു അത്രേ, നിങ്ങൾക്ക് നമ്മുടെ കുട്ടപ്പൻ നായരെ പോലെ ജലശയനം നടത്തുവാൻ കഴിയുമോ എന്ന്.
എന്നിട്ട്?
അത് അയാൾക്കൊരു അപമാനമായി തോന്നിയിരിക്കാം. സിദ്ധാന്തം പഠിപ്പിക്കുന്ന ഒരാൾക്ക് അത് പ്രയോഗിക്കുവാൻ കഴിയില്ല എങ്കിൽ?
അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. കുട്ടപ്പൻ നായർ വീണ്ടും തെളിമയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
എന്റെ സ്വാർത്ഥത കൊണ്ടോ എന്തോ ആയിരിക്കാം ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ യോഗാധ്യാപകന് കുറച്ചു ദിവസം എന്റെ കൂടെ പരിശീലനത്തിന് വന്നു. ഏറെ താമസിയാതെ തന്നെ കാലിൽ മസിൽ കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഠനം ഉപേക്ഷിച്ചു പോയി.
പിന്നീട് അയാൾ ഏറെ നിശബ്ദനായിരുന്നു. തന്റെ ഗൂഢസിദ്ധികളെ ഉള്ളിലൊതുക്കി തികച്ച മൗനിയായി അയാൾ മുന്നിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിലേക്ക് നോക്കി. പിന്നെ ഒരു മന്ത്രം പോലെ പറഞ്ഞു,
നമ്മൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ കണ്ടതുപോലെയൊന്നുമല്ല എന്റെ ഗതി. ഈ കാലങ്ങളിലൂടെ ഞാൻ അനുഭവിച്ച വേദനകൾ അത്രയും ഞാൻ ഈ ജലാശയത്തിൽ ഇറക്കി വെക്കുക. ആ അറിവ് ഒരു രഹസ്യം പോലെ ഞാനും സൂക്ഷിച്ചു വെച്ചു.
പിന്നെ വളരെ നീണ്ട വർഷങ്ങളുടെ മുറിവിൽ ഞാൻ വീണ്ടും അയാളെ കണ്ടു. കാടുകയറിയ കുറെ ഓർമ്മകൾ, കൗമാര സ്വപ്നങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മാറിയത് അസ്വസ്ഥമായ മനസ്സിന്റെ അലച്ചിൽ. അപ്പോൾ അയാൾ റിസർവയറിനടുത്തുള്ള ഒരു കാന്റീനിന്റെ ഓരം ചേർന്നിരിക്കുകയായിരുന്നു. കുട്ടപ്പൻ നായരെ,
ഞാൻ വിളിച്ചു. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ തീഷ്ണമായ തിളക്കം. എന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടോ എന്തോ അയാൾ പറഞ്ഞു, ഓ ഇയാൾ വന്നോ?
കുറ്റപ്പെടുത്തുന്ന ഓർമ്മകളെയും സ്നേഹനൈരാശ്യങ്ങളെയും പിന്തള്ളി യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിൽക്കവേ കുട്ടപ്പൻ നായരുടെ വിറയാർന്ന കൈകൾ എന്നിലേക്ക് നീളുന്നു. എന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു,
ഇപ്പോൾ പഴയ പോലെയൊന്നല്ല കാര്യങ്ങള്, വാർദ്ധക്യത്തിന്റെ ഉലച്ചിൽ.
തെല്ല മൗനത്തിന്റെ ഇടവേളയിൽ വീണ്ടും അയാൾ പറഞ്ഞു,
ഇപ്പോൾ എനിക്ക് പഴയതുപോലെ കാണികളെയില്ല, വാർദ്ധക്യത്തിന്റെ ആലംബഹീനത.
പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു തുടങ്ങി,
ഞാൻ ഈയിടെ ഒരു വാർത്ത കേട്ടു. എനിക്ക് ഒരു എതിരാളി വന്നിരിക്കുന്നുവെന്ന്. അയാളിപ്പോൾ ഉത്സവച്ചന്തകളിൽ കുഴിയുണ്ടാക്കി ടാർപോളിൻ പായകളിൽ വെള്ളം നിറച്ച് ദിവസങ്ങളോളം ജലശയനം നടത്തുന്നു അത്രേ. അയാളെ കാണാൻ ടിക്കറ്റ് എടുത്ത് നീണ്ട ക്യൂവിൽ നിന്ന് ആളുകൾ തങ്ങളുടെ തിരക്ക് മറന്ന് കാത്തുകെട്ടിക്കിടക്കുന്നു. എന്റെ കീർത്തി നഷ്ടമാകുമോ എന്ന അറിവല്ല മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്.
കുട്ടപ്പൻ നായർ വീണ്ടും പറഞ്ഞു,
ഇങ്ങനെ ഒരാൾ ജലശയനം നടത്തുന്നത് നല്ലത് തന്നെ. പറയുന്നതല്ല കാര്യം, അയാൾ വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുവെന്നുള്ളതാണ് കാര്യം. അയാളുടെ വയറ്റിൽ ഒരു റബ്ബർ ട്യൂബ് ഘടിപ്പിച്ച് കാറ്റ് നിറച്ചാണത്രേ ഇത്രയും സമയം അയാൾ വെള്ളത്തിൽ കിടക്കുന്നത്.
പിന്നെ കുട്ടപ്പൻ നായർ വേദനയോടെ എഴുന്നേറ്റു. അപ്പോൾ അയാൾ പതിവിൻ പഠിച്ചിരിച്ചില്ല. ഗൗരവമായി എന്തോ തീരുമാനിച്ച പോലെ പയ്യാനക്കോട്ടയെയും ചെകുത്താൻ കോട്ടയെയും തഴുകിയെത്തിയ മലങ്കാറ്റിന്റെ ലാഘവത്വം മറന്ന് ദുഃഖകരമായ ഓർമ്മകളെ പിന്തള്ളിയുള്ള നടത്തം. അയാളുടെ കാവി വസ്ത്രം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ജലശയനത്തിൽ എന്ന പോലെ അയാൾ ഡാം സൈറ്റിലെ ജലപ്പരപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടു നടന്നു. അപ്പോൾ അയാൾക്ക് അസാധാരണമായ ഒരു ശക്തിയുണ്ടായിരുന്നു. ആദിയും അന്തവുമില്ലാത്ത നിഗൂഢ അനുഭവങ്ങളുടെ കുന്നുകളാൽ ചുറ്റപ്പെട്ട ജലപ്പരപ്പിലേക്ക് അയാൾ ഊളിയിട്ടു.
കഥ ഇവിടെ അവസാനിക്കുന്നു. നാരായണൻ പേരാമ്പ്രയുടെ കഥയാണ് ഇന്ന് ഈ പരിപാടിയിൽ അവതരിപ്പിച്ചത്.
തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്. ശബ്ദസഹായം സ്മിത ജോൺസൺ.
കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.